ഉള്ളിലേക്ക് തിരിഞ്ഞിട്ട് തന്റെ അന്തരംഗത്തിലിരിക്കുന്ന പരമാത്മാവിനെ കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെരയെ വീണു വണങ്ങി ഓതിടേണം. കണ്ണുകൾ അഞ്ചു എന്ന് വെച്ചാൽ പഞ്ചേന്ദ്രിയങ്ങളും ഉള്ളടക്കി തെരുതെരയെ വീണു വണങ്ങി ഓതിടേണം. ആത്മോപദേശ ശതകം. അന്തരംഗത്തിൽ തിരികെ ഉള്ളിലിരിക്കുന്ന വസ്തുവിനെ കാണാ. ഭഗവാൻ അന്തർമുഖനായിട്ട് സംയമിയായിട്ടിരിക്കുകയാണ് എന്ന്. സംയമി എന്ന് വെച്ചാൽ വേറൊരർത്ഥം, ബ്രഹ്മാനുഭവത്തിലിരിക്കുന്നവരൊക്കെ സംയമികളാണ്. നമുക്ക് ഈ ലോകമാണ് സത്യം, സംയമിയായിട്ടുള്ളവന് ഈ ലോകം സത്യമേ അല്ല. നമുക്ക് പരമാത്മ തത്വലോകം, ആ അനുഭൂതിയുടെ ലോകം നമുക്ക് അറിയപ്പെടുന്നില്ല. സംയമിയാണെങ്കിൽ ആ ലോകത്തിൽ എപ്പോഴും ഉണർന്നിരിക്കുന്നു എന്നാണ് ഗീതയിൽ പറയുന്നത്. യാനിഷാ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാനിഷാ പശ്യതോ മുനേഹേന. നമ്മളുടെ ഈ ലോകം, അവിദ്യാകൽപ്പിതമായ ലോകം, സംയമിക്ക് വാസ്തവമല്ല. നമുക്കാണെങ്കിൽ അദ്ദേഹം അനുഭവിക്കുന്ന ആത്മലോകവും വാസ്തവമല്ല. ഇവിടെ സംയമിയായിട്ടുള്ള ത്രയംബകനെ കാമദേവൻ കണ്ടു എന്നാണ്. ത്രയംബകം സംയമിനം ദദർശ. കണ്ട ഉടനെ കാമദേവന് ഭയം വന്നുപോയി. ഈ ഭഗവാനെ എങ്ങനെ സമീപിക്കാം, ഈ ഭഗവാന്റെ അടുത്ത് എങ്ങനെ പോവും, ഈ ഭഗവാൻ എങ്ങനെയാ പ്രാപിക്കുക എന്ന് ആലോചിച്ച് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പാർവതീദേവി ഭഗവാനെ സേവ ചെയ്യാനായിട്ട് പുഷ്പങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് സഖീ സമേതയായിട്ട് അങ്ങോട്ട് വരുന്നത്. പാർവതീദേവി അങ്ങോട്ട് വരുമ്പോ പാർവതീദേവിയെ ഒരു നോക്കം കാമദേവൻ നോക്കിയപ്പോ കാമദേവന്റെ പത്നിയായ രതിദേവി പോലും തോറ്റുപോകും ആ സൗന്ദര്യം കാണുമ്പോ, ദിവ്യമായ സൗന്ദര്യം കാണുമ്പോ. അതുകൊണ്ടാണ് ദേവി ത്രിപുരസുന്ദരി എന്നാണ്. ത്രിപുരസുന്ദരിയാണ് ദേവി. ലോകത്തിലെ ഈ സൗന്ദര്യത്തിനോട് ഉപമിക്കാൻ വേറെ ഒന്നുമില്ല എന്നാണ്. ത്രിപുരസുന്ദരിയായ ദേവി അങ്ങോട്ട് വരികയാണ്. ദേവിയെ കണ്ട ഉടനെ കാമദേവന് ഒരു കോൺഫിഡൻസ് തോന്നി. അത്രേ പരമശിവനെ കണ്ട് ഭയന്നത് കാമദേവന് ദേവിയെ കണ്ട ഉടനെ കാര്യം നടക്കുമെന്ന് തോന്നി എന്നാണ്. ഭഗവാന്റെ തന്നെ അർദ്ധസ്വരൂപമാണ് ദേവി. ആ ദേവിയുടെ അടുത്ത് ഭഗവാന് പ്രേമം ജനിപ്പിക്കാൻ തനിക്ക് കഴിയും, അനുരാഗം ജനിപ്പിക്കാൻ കഴിയുമെന്നൊരു കോൺഫിഡൻസ് കാമദേവന് വന്നു. ദേവി അടുത്ത് വന്ന് ഭഗവാനെ സേവ ചെയ്ത് ഭഗവാനെ അർച്ചിച്ച് പൂജിച്ച് ഭഗവാന്റെ കഴുത്തിലെ ഹാരം അണിയിക്കുന്ന സമയത്ത് കാമദേവൻ ആ സമയം കാത്തുകൊണ്ടിരുന്നു. അത്രേ ആ സമയം നോക്കി പരമേശ്വരൻ ദേവിയെ ഒരു നോക്കം, ഒരു നോട്ടം നോക്കി അത്രേ ഉള്ളൂ. നോക്കിയ സമയത്ത് കാമദേവൻ അസ്ത്രം അയച്ചു. ഒരു ക്ഷണനേരം പരമശിവൻ ഒരു ചെറിയൊരു സെക്കൻഡ്, ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് ഭഗവാൻ ദേവിയെ ഒന്നിങ്ങനെ വീക്ഷണം ചെയ്തു. അത്ര ഇത്രകാലം അത് ചെയ്തിട്ടില്ല. ഒരു നിമിഷം ദേവിയെ ഒന്ന് നോക്കി എന്നാണ് ഭഗവാൻ. അടുത്ത ക്ഷണം ഭഗവാന് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. ഒരു ക്ഷണമേ ഉണ്ടായിട്ടുള്ളൂ, ഒരു ചെറിയ ക്ഷണം. ആ ക്ഷണത്തില് ഒരു ഒരു ഭ്രംശം ഇങ്ങനെ വന്ന മാതിരി, ഒരു ചലനം വന്ന മാതിരി. അടുത്ത ക്ഷണത്തിൽ ഭഗവാന് മനസ്സിലായി എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന്. ഭഗവാൻ ഉടനെ ചുറ്റും നോക്കാൻ തുടങ്ങി. അപ്പൊ ഉണ്ട് ഒരു ചെടികളുടെ ഉള്ളില് ഒളിഞ്ഞിരുന്നു കൊണ്ട് തന്റെ പുഷ്പപാണവും വെച്ചുകൊണ്ട് കാമദേവൻ നിൽക്കുകയാണ്. കണ്ട ഉടനെ ഭഗവാന് വല്ലാതെ കോപം വന്നു. തന്റെ മൂന്നാമത്തെ കണ്ണു തുറന്നു. ഭഗവാൻ നോക്കുന്നു എന്ന് കണ്ട ഉടനെ ദേവതകളൊക്കെ എന്തു സംഭവിക്കുന്നു എന്ന് വളരെ അവര് ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആകാശത്തിലെ. ഭഗവാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയെന്ന് കണ്ട ഉടനെ ദേവതകളൊക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്രേ. കോപം പ്രഭോ സംഹര സംഹരേതി യാവത്ഗിരസ്ഥേ മരുതം ചരന്തി വന്യർഭവനേത്ര ജന്മ ഭസ്മാവശേഷം മദനം ചകാര കോപം പ്രഭോ സംഹര സംഹരേതി. ദേവന്മാരൊക്കെ ആകാശത്തിൽ നിന്നുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു, ഹേ പ്രഭോ, ഹേ ജഗന്നാഥ, കോപം പ്രഭോ സംഹര സംഹരേതി. കോപത്തിന് സംഹരിക്കൂ ഭഗവാൻ, ഞങ്ങളോട് കാരുണ്യം കാണിക്കൂ, ഞങ്ങൾ പറഞ്ഞിട്ടാണ് കാമദേവൻ വന്നിരിക്കുന്നത്. കോപം പ്രഭോ സംഹര സംഹരേതി. ആകാശത്തു നിന്ന് ദേവതകളൊക്കെ ഭഗവാനോട് വിളിച്ചു പറയാണ്. ഭഗവാൻ തിരിഞ്ഞു നോക്കിയെന്ന് കണ്ട ഉടനെ ദേവതകളൊക്കെ ആകാശത്തു നിന്ന് വിളിച്ചു പറയാണ്, കോപം പ്രഭോ സംഹര സംഹരേതി. ഭഗവാനെ കോപത്തിന് അടക്കണം, കോപിക്കരുത്, കോപിക്കരുത്. ഭഗവാന്റെ കോപം എന്ന് വെച്ചാൽ എന്താ? അത് ലോകത്തിലിരിക്കുന്ന അവിദ്യയെ മുഴുവൻ നശിപ്പിക്കാനുള്ള കോപമാണ്. അല്ലാതെ നമ്മളെ മാതിരിയുള്ള കോപമല്ല അത്. ഭഗവാന്റെ കോപം നമ്മളുടെ അവിദ്യയെ നശിപ്പിക്കുന്ന കോപമാണ്. അതുകൊണ്ടാണ് രുദ്രൻ തുടങ്ങുമ്പോ തന്നെ ഭഗവാന്റെ കോപത്തിന് നമസ്കാരം എന്നാണ്. നമസ്തേ രുദ്രമന്യവ ഉതോ തൈഷവേ നമഃ. ഭഗവാന്റെ കോപം എന്തിനാന്ന് വെച്ചാല് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളൊക്കെ ഭഗവാന്റെ കോപമാണ്. നമ്മളുടെ ജീവിതത്തിൽ വരുന്ന വിഷമങ്ങളൊക്കെ ഭഗവാന്റെ കോപങ്ങളാണ്. ഇതൊക്കെ ഭഗവാൻ എന്തിനു തരുന്നു? നമുക്ക് തത്വജ്ഞാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രകൃതിയാവുന്ന പല വിഷമങ്ങളും ഭഗവാന്റെ കോപമാണ്. ആ കോപം എന്താന്ന് വെച്ചാൽ നമുക്ക് തത്വജ്ഞാനം ഉണ്ടാക്കാൻ, ജീവനെ പരമാത്മ അനുഭവത്തിൽ കൊണ്ടുപോയി എത്തിക്കാൻ, ബ്രഹ്മത്തെ ബ്രഹ്മാനുഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ കോപം. ആ മഞ്ഞു ഭഗവാൻ വരുന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്. ഇവിടെ കാമദഹനം ചെയ്യാനാണ് ആ കോപം എന്നാണ് ഭഗവാന്റെ. ആ ഭഗവാന്റെ കോപം ഈ ദേവന്മാർ പറയുമ്പോഴേക്കും ഭഗവാൻ തൃക്കണ്ണ് തുറന്നു കഴിഞ്ഞു. ആ കണ്ണിലിരിക്കുന്ന അഗ്നി ഭസ്മാവശേഷം മദനം ചകാര, മദനനെ കാമനെ ഭസ്മമാക്കി തീർത്തു എന്ന്. ഒന്നും ഇനി അവിടെ സിൻഡേസേ ഉള്ളൂ, ചാരമേ ഉള്ളൂ അവിടെ. ഇനി അവിടെ കാമെന്ന് പറയുന്ന ഒരു വ്യക്തി ഒന്നും കാണാനില്ല. ഒരു സെക്കൻഡ് ഇലക്ട്രിക്യൂഷനാണ്, ഇൻസ്റ്റന്റ് ഇലക്ട്രിക്യൂഷൻ. ഒന്നുമില്ല അവിടെ, ബാക്കിയില്ല ഒന്നും. ഭസ്മാവശേഷം മദനം ചകാര. ദേവന്മാരൊക്കെ ആലോചിച്ചു, വിഡിത്തം പറ്റിപ്പോയി, വേണ്ടി കിടന്നില്ല ഭഗവാനോട് ഇങ്ങനെ ഒരു. നമ്മള് ഭഗവാൻ അറിയില്ലേ, ജഗന്നാഥനായിട്ട് സർവജ്ഞനായിട്ടിരിക്കുന്ന ഭഗവാൻ അറിയില്ലേ ലോക നന്മ എങ്ങനെ വരുത്തണമെന്ന്. നമ്മൾ അറിയാതെ ഭഗവാനെ ചോട്ടിലേക്ക് കൊണ്ടുവരാൻ, ഭഗവാനെ പതിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഭഗവാനെ ടെംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവിദ്യ ദേവന്മാരിൽ വന്നുപോയി. ദേവന്മാരൊക്കെ പശ്ചാത്തപിച്ചു. രതിദേവി ഭഗവാന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാമദേവൻ മരിച്ചുപോയതോടുകൂടെ ഭഗവാനും പരമശിവനും അവിടുത്തെ തപസ്സൊക്കെ അവസാനിപ്പിച്ച് ഭഗവാനും അപ്രത്യക്ഷമായിപ്പോയി. പാർവതീദേവി വലിയ ദുഃഖത്തിലായി. ഭഗവാനെ പ്രീതിപ്പെടുത്താമെന്ന് പറഞ്ഞ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ വ്യർത്ഥമായിപ്പോയി. തന്റെ സൗന്ദര്യത്തിനെ ദേവി നിന്ദിച്ചു അത്രേ, തന്റെ തന്നെ സൗന്ദര്യത്തിനെ ദേവി നിന്ദിച്ചു എന്നാണ്. കാരണം ഈ സൗന്ദര്യം കൊണ്ടാണ് എനിക്ക് ഭഗവാനെ നഷ്ടപ്പെട്ടത്, ഈ സൗന്ദര്യം കൊണ്ട് ഭഗവാനെ കീഴടക്കാൻ പറ്റും എന്ന് ശ്രമിച്ചത് തന്റെ ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. ഭഗവാനെ ബാഹ്യ സൗന്ദര്യം കൊണ്ടോ ബാഹ്യമായ ആഡംബരങ്ങൾ കൊണ്ടോ ബാഹ്യമായ വസ്തുക്കൾ കൊണ്ടോ ഒന്നും ഭഗവാനെ വശത്ത് കൊണ്ടുവരാൻ പറ്റില്ല. ഭഗവാനെ വശത്ത് കൊണ്ടുവരാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, തപസ്സ്. തപസ്സ ബ്രഹ്മവിജിജ്ഞാസസ്വ, തപസ്സുകൊണ്ടാണ് ബ്രഹ്മത്തിനെ അറിയേണ്ടത്, വേറെ വഴിയേ ഇല്ല. ഉപനിഷത്ത് തന്നെ പറയുന്നു വേറെ വഴിയേ ഇല്ല, തപസ്സുകൊണ്ട് മാത്രമേ ആ ബ്രഹ്മാനുഭവം ഉണ്ടാവുള്ളൂ. ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ തപസ് ചെയ്യണം. ദേവി കഠിനമായിട്ട് തപസ് ചെയ്യാൻ ആരംഭിച്ചു. ഹിമവാനും മാതാവും പിതാവും ഒക്കെ പറഞ്ഞിട്ടൊന്നും ദേവി നിന്നില്ല, ഭഗവാനെ പ്രാപിച്ചിട്ടേ ഇരിക്കുള്ളൂ. തപസ്സുകൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്തണം, തപസ്സുകൊണ്ട് ഭഗവാന്റെ പ്രീതി നേടണം എന്ന് വെച്ച് ദേവി തപസ് ചെയ്യാൻ ആരംഭിച്ചു. കഠിനമായ തപസ് ആരംഭിച്ചു, അതികഠോരമായിട്ട് ദേവി തപസ് ചെയ്യാണ്. പഞ്ചാഗ്നി തപസ് എന്ന് പറയും. ആകാശത്തിലെ സൂര്യൻ, നാല് ചുറ്റും അഗ്നി, ഈ അഗ്നിയെ കൂട്ടിവെച്ചിട്ട് ആ അഗ്നിയുടെ നടുവിലിരുന്ന് തപസ് ചെയ്യാണ്. ശ്രീരാമകൃഷ്ണദേവന്റെ ധർമ്മപത്നിയായിട്ടുള്ള മാതൃദേവിയായിട്ടുള്ള ശാരദാദേവി കാശിയിൽ വെച്ചാണ് തോന്നുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ സമാധിക്ക് ശേഷം ഏഴു ദിവസം ഈ പഞ്ചാഗ്നി തപസ് ചെയ്തിട്ടുണ്ട്. ഏഴു ദിവസം രാവിലെ ആറു മണിക്ക് അഗ്നിയുടെ നടുവിലിരുന്ന് വൈകിട്ട് ആറു മണി വരെ ഈ അഗ്നിയുടെ നടുവില്, ആകാശത്തിൽ സൂര്യൻ, നാലു ചുറ്റും അഗ്നി, ഇതിന്റെ നടുവിലിരുന്ന് ഏഴു ദിവസത്തോളം രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെ ജപം ചെയ്യാന്നാണ്. എന്തെങ്കിലും പ്രാപിക്കാൻ വേണ്ടിയിട്ടല്ല, ദേവിയുടെ ആന്തരിക ചോദന കാരണം ഏഴു ദിവസം ഇങ്ങനെ തപസ് ചെയ്തു ശാരദാമണി ദേവി. ഇവിടെ പാർവതീദേവി ഭഗവാനെ പ്രാപിക്കാനായിട്ട് കഠിനമായ തപസ് ആരംഭിക്കുകയാണ്. ഈ തപസ് ആദ്യമൊക്കെ ദേവി എന്ത് ആഹാരമാണ് കഴിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ വെള്ളവും തനിയെ കൊഴിഞ്ഞു വീഴുന്ന ഇല, മരത്തുനിന്ന് തനിയെ കൊഴിഞ്ഞു വീഴുന്ന ഇല, അത് പറിക്കല്ല, തനിയെ കൊഴിഞ്ഞു വീഴുന്ന ഇല, ഉണങ്ങി വീഴുന്ന ഇലയും ജലവും ഭക്ഷിച്ചുകൊണ്ട് തപസ് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ്. പർണം, ഇലയ്ക്ക് ഒരു പേരാണ് പർണം എന്നാണ്. സ്വയം വിശീർണ ദ്രുമപന്ന വൃത്തിത പരാഹി കഷ്ട തപസ്സ്തയാ പുനഃ തദപ്യപാകീർണമതഃ പ്രിയം വദാം വതന്തി അപർണേതി ചതം പുരാവിദഃ വതന്തി അപർണേതി ചതം പുരാവിദഃ. പർണം ഭക്ഷിച്ച് ഇലകൾ മാത്രം തിന്നുകൊണ്ട്, ഉണങ്ങി വീഴുന്ന ഇലകൾ ഭക്ഷിച്ചുകൊണ്ട് ദേവി ഭഗവാനെ തപസ് ചെയ്തുകൊണ്ടിരുന്നു, ഭഗവാനെ പ്രാപിക്കാനായിട്ട് തപസ് ചെയ്തു അത്രേ. അപ്പോ കുറച്ചു കാലം കഴിഞ്ഞ് തപസ്സിന്റെ പരമകാഷ്ഠയായിട്ട് ഇത് തന്നെ തോന്നിക്കൊണ്ടിരുന്നു. എത്രയോ ഋഷിമാരും മുനിമാരും ഒക്കെ ഇതുമാതിരിയൊരു തപസ് നിങ്ങൾ കണ്ടിട്ടില്ല, ഈ തപസ്സിന്റെ പ്രഭാവം കണ്ട് എല്ലാവരും ദേവിയെ വന്ന് സ്തുതിച്ചുകൊണ്ട് കാണാനായിട്ട് വന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് ദേവി ഈ പർണം പോലും നശിക്കുന്നത് ഉപേക്ഷിച്ചു എന്നാണ്, ഇല കഴിക്കുന്നത് നിർത്തിയിട്ട് പർണവും കഴിക്കാതെ, ആ ഉണങ്ങി വീഴുന്ന ഇലയും പോലും നിർത്തിയിട്ട് വായുരോധനം ചെയ്ത്, പ്രാണരോധനം ചെയ്ത് അന്തർഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിക്കാൻ തുടങ്ങിയതാണ്. ആ പർണവും നിർത്തിയത് കൊണ്ടാണ് ദേവിക്ക് അപർണ എന്നുള്ള പേര് വന്നത് എന്നാണ്. അതും നിർത്തിയത് കൊണ്ട് വദന്തി അപർണേതി ജതാം, പുരാവിധ വദന്തി അപർണ ഇതി. അപർണ എന്നുള്ള പേര്, പർണം പോലും കഴിക്കുന്നത് നിർത്തിയത് കൊണ്ട് ദേവിക്ക് അപർണ എന്നുള്ള പേര് വന്നു. അങ്ങനെയാണ് ദേവിക്ക് അപർണ എന്നുള്ള പേര് വന്നത് എന്നാണ്. അങ്ങനെ കഠിനമായിട്ട് ദേവി തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം അവിടെ ഒരു ബ്രാഹ്മണ വട്ടു, ഒരു ബ്രഹ്മചാരി അങ്ങോട്ട് വരാണ്. ആ ബ്രഹ്മചാരി മഹാതേജസ്വിയായിട്ട് ബ്രഹ്മതേജസ് ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബ്രഹ്മചാരി അങ്ങോട്ട് കയറി വന്നു. ദേവിയും വളരെ ബഹുമാനത്തോടുകൂടെ ആ ബ്രഹ്മചാരിക്ക് ആരാധനം ചെയ്ത് പാദപ്രക്ഷാളനാദികളൊക്കെ ചെയ്ത് സ്വീകരിച്ചു ഇരുത്തി. ആ ബ്രഹ്മചാരി ആഹാരമൊക്കെ, ഇവരുടെ ആതിഥ്യമൊക്കെ സ്വീകരിച്ച് ഇവരോട് കുശലം ചോദിക്കുകയാണ്. ദേവിയോട് ക്രമേണ കുശലം ചോദിക്കാരംഭിക്കുകയാണ്. എങ്ങനെ തപസ്സൊക്കെ നന്നായിട്ട് പോകുന്നു? തപസ്വികളോട് അങ്ങനെയാണ് ചോദിക്കേണ്ടത്, ലോകവിഷയങ്ങളൊന്നും ചോദിക്കരുത്. അപ്പൊ തപസ്സൊക്കെ എങ്ങനെയിരിക്കുന്നു? അഭിക്രിയാർത്ഥം സുലഭം സമിത്കുശം ജലാന്യപി സ്നാനവിധിക്ഷമാണിതേ അപിസ്വശക്ത്യാ തപസി പ്രവർത്തസേ ശരീരമാദ്യം ഖലു ധർമ്മസാധനം അഭിക്രിയാർത്ഥം സുലഭം സമിത്കുശം. സമിത്ത് എന്നുവെച്ചാൽ ആലിന്റെ ഉണങ്ങി വീണ കൊമ്പുകള്. സമിത്ത് നമ്മള് അഗ്നിയിൽ ഹോമിക്കാനായിട്ട് സമിത്ത്, കുശം ദർഭ, കുശപ്പുല്ല്, ഇതൊക്കെ ദിവസം തപസ്സിനായിട്ട് ഉപയോഗിക്കുന്ന സാമഗ്രികള്. ഇതൊക്കെ നിനക്ക് സുലഭമായിട്ട് കിട്ടുന്നുണ്ടോ? അഭിക്രിയാർത്ഥം സുലഭം സമിത്കുശം. സ്നാനം ചെയ്യാനായിട്ട് ജലം, അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ? തപസ്സില് സ്വശക്തിയ യഥാശക്തി തപസ്സിൽ പ്രവർത്തിക്കുന്നുണ്ടോ? തപസ് പുരോഗമിക്കുന്നുണ്ടോ? എങ്ങനെ തപസ് ചെയ്യുന്നു? തപസ് പുരോഗമിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് ദേവിയോട് ഒരു ഉപദേശം അവസാനം, ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ അവസാന പാദം, ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ശരീരം ബലമായിട്ട് ആരോഗ്യമായിട്ട് ഇരുന്നാലേ അതുകൊണ്ട് പരമപുരുഷാർത്ഥമായ ജ്ഞാനത്തിനെ പ്രാപിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ശരീരത്തിനെയും ഒന്ന് നോക്കണം എന്നാണ് നമ്മൾ സാധാരണ വ്യാഖ്യാനിക്കാറ്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ഇതിന് വേറൊരു വ്യാഖ്യാനം പറയുന്നത്, ശരീരം ആദ്യം ധർമ്മസാധനം ഖലു. ഈ ശരീരം നമുക്ക് കിട്ടിയിരിക്കുന്നത് തന്നെ ഭോഗം അനുഭവിക്കാനല്ല, പരമപുരുഷാർത്ഥമായ ധർമ്മത്തിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ശരീരം നമുക്ക് തന്നിരിക്കുന്നത്. അതിന്റെ ആദ്യത്തെ പ്രയോജനം തന്നെ ധർമ്മസാധനമാണ്, ഭോഗമൊക്കെ രണ്ടാമതാണ്. ശരീരം ആദ്യം ധർമ്മസാധനം ഖലു, അത് ധർമ്മസാധനമാണല്ലോ എന്നാണ്. ധർമ്മത്തിന്, പരമപുരുഷാർത്ഥത്തിനെ പ്രാപിക്കാനാണ് ഈ ശരീരത്തിന് ഉപയോഗിക്കേണ്ടത്. വേറൊരു വിധത്തിലെടുത്താൽ ശരീരത്തിനെയും നോക്കണം. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും. ശരീരം ആരോഗ്യമായിട്ടുണ്ടെങ്കിലേ തപസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ശരിയാണ് ഒരു ലെവൽ വരെ, പക്ഷേ ശരീരത്തിന് നമ്മൾ മറക്കുമ്പോൾ തന്നെ ശരീരം ആരോഗ്യമായിട്ട് ഇരുന്നോളൂ. ശരീരത്തിന് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ആരോഗ്യമായിട്ടിരിക്കില്ല ശരീരം. ശരീരത്തിനെയേ വിചാരിച്ച് ശരീരത്തിനെ പോഷിപ്പിച്ചുകൊണ്ടിരുന്നാൽ, ശങ്കരാചാര്യസ്വാമി വിവേക ചൂടാമണിയിൽ പറയുന്നുണ്ട്, ഒരു നദിയിൽ ചാടിയിട്ട് മരത്തടിയാണെന്ന് വിചാരിച്ച് മുതലയെ കയറി പിടിക്കുന്ന മാതിരിയാണ് എന്നാണ്. ശരീര പോഷണാർത്ഥി സൻ ആത്മാനം ദിദൃക്ഷതി ഗ്രാഹം ദാരുദയാ ധൃത്വ നദീം തത്വം സഹിച്ചതി. ഒരു മുതലയെ മരത്തടിയാണെന്ന് വിചാരിച്ച് കയറി പിടിച്ചാൽ എങ്ങനെയുണ്ടാവും? അതുമാതിരിയാണ് ഈ ശരീരത്തിനെ എന്താണ് പോഷിപ്പിച്ചുകൊണ്ട് ഭഗവത് തപസ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ ഈ ബ്രഹ്മചാരി പാർവതീദേവിയോട് ചോദിക്കുന്നു, ശരീരമൊക്കെ എങ്ങനെ സൂക്ഷിക്കുന്നുണ്ടോ? ശരീരത്തിന് വേണ്ട വിധത്തിൽ നോക്കുന്നുണ്ടോ? പരിപാലനം ചെയ്യുന്നുണ്ടോ? ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നൊക്കെ ചോദിക്കുക. എന്തിനാ തപസ് ചെയ്യുന്നത്? ആരെ എന്തിനു പ്രാപിക്കാനാണ് തപസ് ചെയ്യുന്നത്? സാധാരണ പെൺകുട്ടികൾ എന്തിനു തപസ് ചെയ്യും? തപസ് എന്തിനു വേണ്ടിയാ? ശാഠ്യം പിടിക്കുക, ആഭരണങ്ങൾ വേണം, വസ്ത്രം വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് പലപ്പോഴും ആഗ്രഹിക്കുക. അങ്ങനെ വലുതാണെങ്കിൽ ദേവി അതിനൊന്നും ആഗ്രഹിക്കേണ്ട ആവശ്യമേ ഇല്ല, കാരണം ഹിമവാന്റെ അരമനയിൽ ഇല്ലാത്തതൊന്നുമില്ല. ഇനിയിപ്പോ സ്വർഗത്തിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാല്, സ്വർഗസമാനമായ ഭൂമികൾ ഹിമാലയത്തിൽ തന്നെ ഉണ്ട്, ഇനിയിപ്പോ വേറെ ഒരു സ്വർഗമൊന്നും ആവശ്യമില്ല. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാ ദേവി തപസ് ചെയ്യുന്നത്? ഇങ്ങനെ വരിവരിയായിട്ട് ചോദിച്ചുകൊണ്ട് വരാണ്, എന്ത് പ്രാപിക്കാനാണ്? ഇങ്ങനെ ആ ബ്രഹ്മചാരി ചോദിച്ചുകൊണ്ട് വരുമ്പോ പാർവതീദേവി സ്വയമേവ ആ ബ്രഹ്മചാരിയോട് ഉത്തരം പറയാതെ കൂടെ ഇരിക്കുന്ന സഖിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ആ സഖി പറയാണ്, ദേവി തപസ് ചെയ്യുന്നത് പരമേശ്വരനെ സ്വന്തമാക്കാനായിട്ട്, ശിവനെ തന്റെ പതിയായിട്ട് കിട്ടാനായിട്ട് ആണ് ദേവി തപസ് ചെയ്യുന്നത്. ഈ കഠിനമായ തപസ് മുഴുവൻ ദേവി തപസ് ചെയ്യുന്നത് ഭഗവാനെ പ്രാപിക്കാനാണ്. ഭഗവാന് ശുശ്രൂഷ സേവകളൊക്കെ ചെയ്തിരുന്ന് ഭഗവാനെ പ്രാപിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് ഭഗവാനെ സേവിച്ചിരുന്ന ദേവി അതിൽ നിന്ന് ഹതാശയായിട്ട് ഭഗവാൻ കാമദഹനം ചെയ്ത് അപ്രത്യക്ഷനായതോടുകൂടെ ദേവി ഭഗവാനെ പ്രാപിക്കാൻ തീവ്രമായ ഇച്ഛയോടുകൂടെ ആഗ്രഹത്തോടുകൂടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേവിയുടെ ആഗ്രഹം അതാണ്. ഈ പാർവതി കുട്ടിക്കാലം മുതലേ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ശിവഭക്തിയിൽ വളരെ ഉയർന്ന നിലയെ പ്രാപിച്ചിരുന്നു എന്നാണ്. പരാഭക്തി, ഭക്തിയുടെ വളരെ ഉയർന്ന ഒരു ലെവൽ എന്താന്ന് വെച്ചാൽ ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോ, അല്ലെങ്കിൽ ഭഗവത് കഥകളെ കേൾക്കുമ്പോ, അല്ലെങ്കിൽ ഭഗവത് കാര്യങ്ങളെ കേൾക്കുമ്പോ നമ്മളെ അറിയാതെ കണ്ണിൽ വെള്ളം വരുന്നു, നമ്മളെ അറിയാതെ നമ്മൾ കരയണു, ഔത്കണ്ഠ്യം വരുന്നു, തൊണ്ട ഇടുന്നു, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചിത്തം ഉരുകുന്നു എന്നാണ്. ഇങ്ങനൊരവസ്ഥ വരാം. ഈ പാർവതി ചെറിയ കുട്ടിക്കാലം മുതൽ ശിവനാമം കേൾക്കുമ്പോ, ഭഗവാന്റെ ചരിത്രങ്ങൾ കേൾക്കുന്ന സമയത്ത് കണ്ണില് കണ്ണീര് പെരുകും, ഹൃദയം ഉരുകി ഏകാന്തത്തിൽ പോയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ സഖികളൊക്കെ കൂടെ പാർവതിയെ കാട്ടിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകത്ര, നടക്കാനായിട്ടും കളിക്കാനായിട്ടും വിഹാരം ചെയ്യാനായിട്ട്. അപ്പോഴൊക്കെ ദേവി ഏകാന്തത്തിൽ പോയിരുന്ന് പരമേശ്വരനെ ചിന്തിച്ചുകൊണ്ട് കണ്ണീര് വിടുമായിരുന്നു. ഉപാത്ത വർഷേ ചരിതേ പിനാകിന സബാഷ്പ കണ്ഠസ്കലിതൈഹി പദൈരിയം അനേകശ കിന്നര രാജകന്യക വനാന്ത സംഗീത സഖി അരോദയത്. കാട്ടിലിരുന്നുകൊണ്ട്, ഏകാന്തത്തിലിരുന്നുകൊണ്ട് ചിലപ്പോ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് കരയുമായിരുന്നു എന്ന്. ഇത് കേട്ട ഉടനെ ആ ബ്രഹ്മചാരി ഉറക്കെ പൊട്ടിച്ചിരിച്ചു, അത്രേ പരിഹാസം ചെയ്യുന്ന മാതിരി ചിരിച്ചു. പരിഹാസം ചെയ്യുന്ന മാതിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ പരമശിവന് വേണ്ടി തപസ് ചെയ്യേ, വേറെ ആരെയും കിട്ടിയില്ലേ ദേവിക്ക്. ദേവിയെ ആദ്യം വർണ്ണിക്കാൻ തുടങ്ങി, ദേവിയുടെ ആ മൃദുലമായ ശരീരത്തിന് തപസ് കൊണ്ട് ഇങ്ങനെ ശോഷിപ്പിക്കരുത്, ഇത്ര സൗന്ദര്യം ലോകത്തിൽ വേറെ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. ഇത് ഈ ബ്രഹ്മചാരി ഇതൊന്നും പറയാൻ പാടില്ലാത്തതാണ്. ബ്രഹ്മചാരി ദേവിയെ വർണ്ണിക്കുന്നു, എന്നിട്ട് ആ ദേവിയോട് പറയുന്നു, ഇത്ര ഒരു സൗന്ദര്യം ഞാൻ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല, ഈ മൃദുലമായ ശരീരത്തിനെ ശോഷിപ്പിക്കരുത്. ആ പരമശിവനാണെങ്കിൽ ദേഹത്ത് മുഴുവൻ ശ്മശാന ചാരം പൂശിക്കൊണ്ടിരിക്കുന്ന ആളാണ്, കഴുത്തില് അയാൾക്ക് നല്ലൊരു ഒരു മൈനർ ചെയിൻ ഉണ്ടോ ഒന്നുമില്ല, നല്ല വിഷം ഉള്ള പാമ്പാണ് കഴുത്തിലിടാനായിട്ട്. ഉടുക്കാൻ എന്തെങ്കിലും ഒരു നല്ല വസ്ത്രം ഒന്നുണ്ടോന്ന് ചോദിച്ചാൽ അതൊന്നും ഇല്ലാതാനും, ഉടുത്തിരിക്കണൊക്കെ പുലിയുടെ തോലും ആനത്തോലും ഒക്കെയാണ് ഉടുക്കുന്നത്. പോവാൻ നല്ലൊരു വെഹിക്കിൾ നല്ലൊരു കാർ ഉണ്ടോന്ന് വെച്ചാല് അതൊന്നും ഇല്ല. വിഷ്ണുവിനാണെങ്കിലും ആകാശത്തിലൂടെ പറക്കാൻ കഴിയുന്ന ഗരുഡനാണ്, ബ്രഹ്മാവനും നല്ലൊരു ഹംസപക്ഷിയാണ് ഒക്കെയാണ്. ഇവിടെ പരമശിവനാണെങ്കിൽ വയസ്സായിട്ടുള്ളൊരു മഹോക്ഷം, വയസ്സായിട്ടുള്ള ഒരു കാളയാണ് എന്നാണ്. വൃദ്ധമായി നടക്കാൻ പോലും വയ്യാതെ ആയിരിക്കുന്ന ഒരു കാള. ഈ കാളയുടെ മുകളിൽ ഓൾഡ് മോഡൽ വെഹിക്കിളാണ് അത്. ഇപ്പോഴും അതിൽ തന്നെയാണ് പരമശിവൻ. ഈ മോഡേൺ ഈ വേൾഡിലും ഇപ്പൊ ഇത്ര പല വിധത്തിലുള്ള കാറുകൾ ഇതൊക്കെ വന്നിരിക്കുമ്പോഴും ശിവൻ ഈ പഴയ കരട്ട് കാളയാണ്. ഈ കാളയും വെച്ചുകൊണ്ടാണ് ഭഗവാൻ സഞ്ചരിക്കുന്നത്, ശിവൻ സഞ്ചരിക്കുന്നത്. ആ ശിവനെ പോയിട്ട് നിനക്ക് ആഗ്രഹിക്കണോ? വേറെ ആരെയും കിട്ടിയില്ലേ? എന്നാ പോട്ടെ, കൂട്ടുകാരെങ്കിലും വല്ലവരും നല്ലവരുണ്ടോ എന്ന് ചോദിച്ചാല്, വിഷ്ണുവിനൊക്കെ ആണെങ്കിൽ വൈകുണ്ഠത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും വിഷ്ണുവിനെ മാതിരി അലങ്കരിച്ച് കിരീടങ്ങൾ വെച്ചുകൊണ്ട് ദിവ്യവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ദിവ്യാംബരങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കും. ഈ പരമശിവനാണെങ്കിൽ സ്വയമേവ വസ്ത്രം ധരിക്കുന്നത് ശരിയില്ല, താമസിക്കുന്നത് ശ്മശാനത്തില്, ഭൂതപ്രേതാദികളുടെ കൂടെ നർത്തനം ചെയ്യാനായിട്ട് ഭൂതവും പ്രേതവും പിശാചികളൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന പിശാചികളുടെ കൂടെയൊക്കെയാണ് താമസം. ആ ശിവനെ പോയിട്ട് പതിയായിട്ട് കിട്ടണമെന്ന് ദേവി അല്ലാതെ വേറെ ആരെങ്കിലും ആഗ്രഹിക്കോ? അതുകൊണ്ട് ഈ ആഗ്രഹത്തിന് ഉപേക്ഷിക്ക, ഇതിന്ന് പിൻവാങ്ങ. നിവർത്തയാസ്മാത് അസദീപ്സിതാൻ മനഃ ക്വതദ്വിധസ്ത്വം ക്വച പുണ്യലക്ഷണ. ഈ രീതിയിലിരിക്കുന്ന ആ ശിവൻ എവിടെ, പുണ്യലക്ഷണയായ ദേവി എവിടെ, രണ്ടുപേർക്കും ഏതെങ്കിലും ഒരു കമ്പാരിസൺ വേണ്ട. ഇത് ശരിക്കും നോക്കിയോ അങ്ങനെ കോൺട്രാസ്റ്റ് ആണ്. അതുകൊണ്ട് നിങ്ങളെ തമ്മിൽ ചേർത്തി വെക്കാനേ പറ്റില്ല. ക്വതദ്വിധ ത്വംച ക്വ പുണ്യലക്ഷണ ത്വംച ക്വ. ഭഗവാൻ എവിടെ, ദേവി എവിടെ, രണ്ടുപേരെയും ഒരു വിധത്തിലും യോജിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ആഗ്രഹം മനസ്സിന്ന് ഉപേക്ഷിക്കാം. ഈ ബ്രഹ്മചാരി ഇങ്ങനെ പറഞ്ഞപ്പോ ദേവിക്ക് വല്ലാതെ കോപം വന്നു, ക്രോധം വന്നു. ഗുരുവിനെയോ പതിയോ ഭഗവാനെയോ കുറിച്ച്, ഇഷ്ടദേവതയെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ ഉടനെ ചെവി പൊത്തുക, അല്ലെങ്കിൽ അവിടുന്ന് ഓടിപ്പോകാന്നാണ്. നമുക്കതിനെ എതിർക്കാൻ കഴിയില്ലെങ്കിൽ ചെവി പൊത്ത അല്ലെങ്കിൽ ആ സ്ഥലത്തുനിന്ന് ഓടിപ്പോവാ. ദേവി ഉടനെ ആ ബ്രഹ്മചാരിയോട് പറയാണ്, ഞാൻ വിചാരിച്ചു അങ്ങ് സഭ്യശീലനാണെന്ന് വിചാരിച്ചു, ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എനിക്ക് ശരിക്കും അസഭ്യനാണ് അങ്ങെന്ന്. അങ്ങേ കണ്ടപ്പോ ഏതോ തപസ്വിയാണ്, വേദാധ്യയനം ചെയ്തിട്ടുള്ളതാണ്, ശാസ്ത്രജ്ഞാനമുള്ള ആളാണെന്ന് വിചാരിച്ചു. ഇങ്ങനെ പറയുന്നല്ലോ പരമേശ്വരന്റെ മഹിമ ആർക്കാണ് അറിയാത്തത്, വേദങ്ങൾ മുഴുവൻ ഗാനം ചെയ്യുന്ന പരമേശ്വരനെ കുറിച്ച് അങ്ങ് ഇതാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? മഹാത്മാക്കളെയൊക്കെ മൂഢബുദ്ധികളായിട്ടുള്ള മന്ദബുദ്ധികളായിട്ടുള്ള ലോകത്തിന് ഇങ്ങനെയേ അറിയുള്ളൂ എന്നാണ്. ലോകത്തിലിരിക്കുന്ന മന്ദബുദ്ധികളായിട്ടുള്ളവര് എപ്പോഴും മഹാത്മാക്കളെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ലോകസാമാന്യമാണ്. ഏതെങ്കിലും ഒരു മഹാപുരുഷനെ നോക്കിയേ ലൗകിക മനുഷ്യൻ കുറ്റം പറയാതിരിക്കില്ല. കാരണം എന്താന്ന് വെച്ചാല് അത് വേ ഓഫ് പ്രൊട്ടക്ടിംഗ് ദംസെൽസ്. മഹാപുരുഷന്മാരെ നമ്മൾ കുറ്റം പറഞ്ഞ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർ പറയണമെന്ന് നമ്മൾ അനുസരിക്കേണ്ടല്ലോ. അതൊരു സൈക്കോളജിക്കലി ഒരു എന്താ മനഃശാസ്ത്രപരമായിട്ട് നോക്കിയാൽ സന്യാസിമാരെയും മഹാത്മാക്കളെയൊക്കെ ഒരുപാട് പേര് കുറ്റം പറയും. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാല് അവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം. ആന്തരികമായിട്ട് നമ്മൾ തന്നെ അവർ പറയുന്നത് തെറ്റാണ്, അവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമ്മളോട് തന്നെ നമ്മൾ ബോധിപ്പിക്കാൻ നോക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെയൊക്കെ പരമശിവനെ കുറ്റം പറയുന്നത്. മന്ദബുദ്ധികളായിട്ടുള്ളവരാണ് മഹാത്മാക്കളെ അറിയാതെ കുറ്റം പറയുന്നത്. അലോക സാമാന്യം അചിന്ത്യഹേതുഹം ദ്വിഷന്തി മന്ദാഹ ചരിതം മഹാത്മനാം. അലോക സാമാന്യം അചിന്ത്യഹേതുക്കം. മഹാപുരുഷന്മാർ പ്രവർത്തിക്കുന്നതൊക്കെ ചിലപ്പോൾ ലോകത്തിലും എല്ലാവരും പ്രവർത്തിക്കുന്ന മാതിരി ആയിരിക്കില്ല, നേരെ വിപരീതമായിട്ട് തോന്നിയെന്ന് വരാം നമുക്ക്. എന്താ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതാണെന്ന് തോന്നിയെന്ന് വരാം. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഇത് തെറ്റാണെന്നൊക്കെ തോന്നിയെന്ന്, നമ്മളുടെ ലോജിക്കിനൊന്നും പറ്റിയെന്ന് വരില്ല അവരുടെ. നമ്മളുടെ റീസണിങ്ങിനൊന്നും അവിടെ ഒന്നും വില പോയിന്ന് വരില്ല. ഇതെന്തുകൊണ്ട് അവരിങ്ങനെ പ്രവർത്തിക്കുന്നു നോക്ക്. നമുക്കൊരു ചെറിയൊരു അളവ് പോലുണ്ട്, അത് പാക്കറ്റിലിട്ട് നടക്കും. എവിടെ പോയാലും ഇട്ട് നോക്കും. അത് അതിന് പറ്റുമെങ്കിലേ നമ്മൾ സ്വീകരിക്കുള്ളൂ. ഇങ്ങനെ മഹാപുരുഷന്മാരെയും അളക്കാൻ നമ്മൾക്ക് ചില അളവ് പോലൊക്കെ ഉണ്ട്. ഇത് വെച്ചിട്ട് നോക്കി ഫിറ്റ് ആവില്ലെങ്കിൽ നമ്മൾ കുറ്റം പറയും. അലോക സാമാന്യം അചിന്ത്യഹേതുകം. ലോകത്തിലിരിക്കുന്നവരെ പോലെ അവർ പെരുമാറില്ല, അതുകൊണ്ട് ലോകം മുഴുവൻ അവരെ കുറ്റം പറയും. ദ്വിഷന്തി മന്ദാഹ ചരിതം മഹാത്മനാം. മന്ദബുദ്ധികളായിട്ടുള്ളവര്, അജ്ഞാനികളായിട്ടുള്ളവര്, മൂഢബുദ്ധികളായിട്ടുള്ളവര് മഹാത്മാക്കളുടെ ചരിത്രത്തിനെ, മഹാത്മാക്കളുടെ സ്വഭാവത്തിനെ, മഹാത്മാക്കളുടെ ചര്യകളെ കുറ്റം പറയും. ഇത് സാമാന്യമാണ്. അങ്ങേ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അങ്ങ് അറിവുള്ള ആളാണെന്ന് വിചാരിച്ചു, അങ്ങും ഈ കൂട്ടത്തിൽ പെട്ട ആളാണെന്ന് എനിക്കിപ്പോഴാണോ മനസ്സിലായത്. പരമേശ്വരന്റെ സ്വരൂപം എത്ര ശ്രേഷ്ഠമാണെന്ന് വളരെ കുറച്ചു പേർക്കേ അറിയുള്ളൂ. വേദമേ വാഴ്ത്തുന്ന പരമേശ്വരൻ പുറമേക്ക് നോക്കിയാൽ ഒന്നുമേ ഇല്ലാത്ത അകിഞ്ചനായിട്ടിരിക്കുന്നു. രണ്ടു ദിവസം മുമ്പ് നാരായണീയത്തിൽ പറഞ്ഞു, അകിഞ്ചനം ആവുകയാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അവസ്ഥ. ആന്തരികമായിട്ട് അകിഞ്ചനാവണം, സർവസ്വത്തിനെയും ത്യാഗം ചെയ്യണം, എന്നാലേ അകിഞ്ചനാവുള്ളൂ. ഇവിടെ പരമേശ്വരൻ അകിഞ്ചനായിട്ടിരിക്കുന്നു. അകിഞ്ചനസ്സൻ പ്രഭവസ്സസമ്പദാം ത്രിലോകനാഥ പിതൃസദ്ഭഗോചര സഭീമരൂപ ശിവഗിത്യുതീര്യത്തെ നസന്തി യാഥാർത്ഥ്യവിദ പിനാകിനഹ. ദേവി പറയാണ്, ഈ ലോകത്തില് പിനാകപാണിയായിട്ടുള്ള ഭഗവാനെ ശരിക്കും അറിഞ്ഞിട്ടുള്ളവർ ആരുമേ ഇല്ല, വളരെ കുറച്ചു പേരേ ഉള്ളൂ. ന യാഥാർത്ഥ്യവിദ പിനാകിനഹ യാഥാർത്ഥ്യവിദഹ ന സന്തി. പരമേശ്വരന്റെ യഥാർത്ഥ സ്വരൂപത്തിനെ അറിഞ്ഞവർ ഈ ലോകത്തിൽ ഇല്ല എന്നാണ്. ന സന്തി യാഥാർത്ഥ്യവിദ പിനാകിനഹ. ആ ഭഗവാൻ പുറമേക്ക് നോക്കിയാൽ എങ്ങനെയിരിക്കും? ഒന്നുമേ ഇല്ല. അദ്ദേഹത്തിന് സമ്പത്തുമില്ല, ഒന്നുമില്ല. അകിഞ്ചനസൻ, അകിഞ്ചനായിട്ടിരിക്കുകയാണ് അദ്ദേഹം. എന്നാലോ ലോകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രഭവം, ഒരു ഐശ്വര്യം വേണമെന്നുണ്ടെങ്കിൽ ആ പരമേശ്വരന്റെ അനുഗ്രഹം കൂടാതെ കഴിയില്ല എന്നാണ്. പ്രഭവസ്സസമ്പദാം അകിഞ്ചനസൻ പ്രഭവസ്സസമ്പദാം. അകിഞ്ചനായിട്ടുള്ളവനെ സർവസമ്പത്തുകൾക്ക് നാഥനായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. രാമായണത്തില് ഭരദ്വാജ ആശ്രമത്തിലേക്ക് ഭരതൻ വലിയ സൈന്യമായിട്ട് പോയപ്പോ ഭരദ്വാജ മഹർഷി പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഞാൻ സദ്യ ഒരുക്കി തരാം. അപ്പൊ ഭരതൻ പറഞ്ഞു, വേണ്ട, ഞാൻ വലിയൊരു റെറ്റിന്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവർക്കൊക്കെ ആഹാരം കൊടുക്കാന്ന് വെച്ചാൽ ചെറിയൊരു ആശ്രമം, ഈ ആശ്രമത്തിൽ എങ്ങനെ കഴിയും? അതിനുള്ള സമ്പത്തൊന്നും ഉണ്ടാവില്ല, വേണ്ട എന്ന് പറഞ്ഞു. ഭരദ്വാജൻ പറഞ്ഞു, രാജാവ് വരികയാണെങ്കിൽ സൈന്യത്തോടു കൂടെ തന്നെ വരുന്ന എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് തന്നെയാ പറയുന്നത് തരാമെന്ന് വെച്ചാൽ കുറച്ച് ലാജം, കുറച്ച് അഗ്നിയിലെ കുറച്ച് അക്ഷര എടുത്തിട്ടു ദേവന്മാരെ മുഴുവൻ ആഹ്വാനം ചെയ്തു. വളരെ ദിവ്യമായ ഒരു സദ്യ ഒരുക്കുന്നതാണ്. ദിവ്യമായ സദ്യ ഒരുക്കി അപ്സരസുകളൊക്കെ വന്ന് ഇവർക്ക് ആഹാരം വിളമ്പി കൊടുക്കാൻ തുടങ്ങി. ഈ ഭരതന്റെ കൂടെ രാമനെ കാണണം, രാമനെ കാണണം എന്ന് പറഞ്ഞ് വന്ന പ്രജകളൊക്കെ ഉണ്ടല്ലോ, ഇനി ഞങ്ങൾ അയോധ്യയിലേക്കും പോണില്ല, ഇനി ഞങ്ങൾ കാട്ടിലേക്കും പോണില്ല, രാമനും സുഖമായിട്ടിരിക്കട്ടെ, ഭരതനും സുഖമായിട്ടിരിക്കട്ടെ, ഞങ്ങളും സുഖമായിട്ടിരിക്കാം, ഇങ്ങനൊരു ആശ്രമമുള്ള കാലം ഇത്ര കാലം അറിഞ്ഞില്ലല്ലോ എന്നാണ്. ഇങ്ങനൊരു ആശ്രമമുള്ള ഇത്ര കാലം അറിഞ്ഞില്ലല്ലോ, ഞങ്ങളും സുഖമായിട്ടിരിക്കട്ടെ. നൈവായോധ്യാം ഗമിഷ്യാമഹ ന ഗമിഷ്യാമ ച ദണ്ഡകാൻ കുശലം ഭരതസ്യാസ്തു രാമസ്യാസ്തു തഥാ സുഖം. ഇവർക്ക് അറിയില്ല ഇതൊന്നും നാളേക്ക് ഉണ്ടാവില്ല എന്ന്, എത്ര നേരം ഉണ്ടാവുള്ളൂ. നമ്മളിലൊക്കെ ഇതാണ് ആഹാരം കഴിച്ച് വേറെ നിറഞ്ഞു കഴിഞ്ഞാൽ ആരോ പറഞ്ഞത്ര ഇനി കടപ്പാടം വെക്കാന്നാണ്, വേറെ നിറഞ്ഞില്ല ഇനിയൊന്നും വേണ്ടാന്നാണ്, ഇനി വീടൊക്കെ വിറ്റിയാളയാന്നാണ്, ഇനി എന്താ വേണ്ട. അത് കുറച്ചു നേരം കഴിഞ്ഞാൽ ആദ്യ വിശക്കുന്നുള്ള അത്ര അത്രയ്ക്ക് അനിത്യമാണ് നമ്മളുടെ ബുദ്ധിയെ, അത്രയ്ക്ക് എന്താ അത്ര ഹ്രസ്വദൃഷ്ടിയാണെന്നാണ്. അപ്പോ അവിടെ ഒരു വ്യാഖ്യാതാവ് പറയാണ്, ഇവര് നോക്കി ഇവര് ആരും മനസ്സിലാക്കിയില്ല ഇത്രയും സദ്യ ഒരുക്കാൻ കഴിയുന്ന ഭരദ്വാജൻ എങ്ങനെ ജീവിക്കും.